സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ കുട്ടികളെ പലതരത്തിലുള്ള കലാകായിക പരിപാടികൾക്കായി ചേർക്കുന്നത് ഓസ്ട്രേലിയയിലെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. ഓസ്ട്രേലിയയിലുള്ള മലയാളികളായ മാതാപിതാക്കളും കുട്ടികളെ എല്ലാ ആഴ്ചയും വിവിധ പരിപാടികൾക്കായി കൊണ്ടുപോവുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇത്തരം പരിപാടികൾക്കായി കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മാതാപിതാക്കൾ ഓരോ വർഷവും ശരാശരി 848 മണിക്കൂർ ഇതിനായുള്ള യാത്രകൾക്കായി ചെലവിടുന്നുവെന്നാണ് പഠനം പറയുന്നത്. ഇത്തരത്തിൽ സമയം ചെലവിടുന്ന മാതാപിതാക്കളുമായി ഞാൻ സംസാരിച്ചു. മെൽബണിലുള്ള മാത്യു പാട്ടം 3 കുട്ടികളുടെ പിതാവാണ്.
എനിക്ക് 3 പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് ഒരു 8 ഇയർ ഓൾഡ് ഗേൾ ആൻഡ് 4 ഇയർ ഓൾഡ് ട്വിൻസ്, ട്വിൻ ബോയ്സ്. ഞങ്ങൾക്ക് അപ്പം ബോയ്സിന് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് സ്വിമ്മിങ്ങും സ്പോർട്സ് ഒക്കെ ആയിട്ട്. അത് ഞങ്ങൾ കൂടുതലും വീക്ക് ഡേയ്സിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ നോക്കും. മോള് ഇപ്പം കുറച്ചുകൂടി 8 ഇയർ ഓൾഡ്, കുറച്ചുകൂടി സീനിയർ ആയ സ്ഥിതിക്ക് ഷീസ് ഗോട്ട് ഹർ ഓൺ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. സോ ഷീ ഡസ് കാലിസ്തനിക്സ്, വിച്ച് ഇസ് എ വെരി ഡിഫിക്കൽട്ട് സ്പോർട് ഫോർ പേരൻസ്. കാരണം ഭയങ്കര നമ്മൾ ഡിമാൻഡിങ് ആണ്. നമ്മൾ കോസ്റ്റ്യൂം സ്റ്റിച്ചിങ് തൊട്ട് അവരെ ഓരോ സ്ഥലത്തും കോമ്പറ്റീഷൻസിന് കൊണ്ടുപോവാ, സ്റ്റേറ്റ് റീജിയണൽ, അങ്ങനെ ഭയങ്കര ഇന്റെൻസ് ആണ്. പേരൻസിന് ഹാർഡ് വർക്കിംഗ് ആണ്, ബട്ട് വി ലൈക്ക് ഇറ്റ് ബിക്കോസ് ഷീ ലൈക്സ് ഇറ്റ്.
അപ്പോൾ ഇത് നിങ്ങൾ ഹസ്ബൻഡും വൈഫും കൂടെ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്?
സോ സ്പ്ലിറ്റ് ചെയ്യും. കൂടുതലും കാലിസ്തനിക്സ് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതാണ്. ഡാൻസും അങ്ങനത്തെ പരിപാടിയല്ല. സോ ഷീ നീഡ്സ് ഹർ മദേഴ്സ് ഹെൽപ്പ്. പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുന്നത് മിക്കവാറും ഞാനായിരിക്കും, പക്ഷെ കോമ്പറ്റീഷൻസിനും അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ കൊണ്ടുപോകുന്നത് വൈഫായിരിക്കും. സോ വൈഫ് കൊണ്ടുപോകും. പക്ഷെ വൈഫ് കൊണ്ടുപോവാണെങ്കിൽ ദെൻ ഐ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ദ ബോയ്സ് ആൻഡ് അവരുടെ ആക്ടിവിറ്റീസിന്റെ പുറകിൽ ഞാൻ പോകും. നമ്മൾ ഫാമിലി ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2. ഒരാള് ബോയ്സിനെ കൊണ്ടുപോകുന്നു, ഒരാൾ ഗേൾസിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ
വീട്ടിനുള്ളിൽ നിന്ന് കുട്ടികളെ പുറത്തിറക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരം പരിപാടികൾ.
സോ ലുക്ക്, ഈ കാലിസ്തനിക്സ് വെച്ചിട്ട് എന്റെ മോൾക്ക് ഇപ്പം ഭയങ്കര നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഭയങ്കര ക്ലബില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബോണ്ടിങ്ങും ആ ടീം സ്പിരിറ്റും, ദാറ്റ് ഇസ് വെരി അപ്രീഷിയേറ്റീവ്. ബോയ്സ് ഇപ്പം ചെറുതാണ്, അപ്പൊ അവർക്ക് ഇത് കൂടുതലും ഒരു ഫിസിക്കൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ നോക്കണല്ലോ. വീട്ടിലിരുന്ന് ഈ ഐപാഡും ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനപ്പുറത്ത് ഇറങ്ങി കുറച്ച് ഫിസിക്കൽ ആവാം. ഫോർ മൈ ഡോട്ടർ ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് റൈറ്റ് നോ. ഷീസ് ഗോട്ട് ലോട്ട് ഓഫ് കോൺഫിഡൻസ്, ടീം സ്പിരിറ്റ്, അങ്ങനത്തെ കുറെ സ്കിൽസ്, വിച്ച് ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് അക്കാഡമിക്സ്. സോ ഐ കൈൻഡ് ഓഫ് എൻജോയ് ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് എൻജോയിങ് ഇറ്റ് ആൻഡ് വി ഗോ ആൻഡ് സീ ഹർ കോൺസേർട്സ് ആസ് എ ഫാമിലി. സോ വി ലൈക്ക് ദാറ്റ്.
ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളുമായി കുട്ടികളെ പരിചയപ്പെടുത്തുവാനുള്ള അവസരമായി മാതാപിതാക്കൾ ഇതിനെ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതിനായുള്ള അമിത ചിലവ് സമ്മർദ്ദത്തിന് കാരണമാകുന്നുവെന്ന് മാത്യു ചൂണ്ടിക്കാട്ടുന്നു.
ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, സ്പെഷ്യലി 3 പിള്ളേർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് അനദർ സ്കൂൾ ഫീസ്. ഓൾസോ ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ വീക്കെൻഡുകളിലെല്ലാം ബിസിയാണ്. നമുക്ക് ബാക്കിയുള്ള സോഷ്യൽ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മിസ് ആവും. സോ ദാറ്റ് ഇസ് ദി സാക്രിഫൈസ് ആസ് പേരൻസ് ദാറ്റ് വി ഹാവ് ടു ഡു. ബട്ട് വെൻ ഐ ലുക്ക് അറ്റ് ദ പാഷൻ ദാറ്റ് മൈ ചൈൽഡ് ഷോസ് ഇൻ ഗോയിങ്, യു വോണ്ട് ടു, യു ഫീൽ ലൈക്ക് ഡൂയിങ് മോർ ആൻഡ് മോർ.
മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവിടാൻ ചിലപ്പോൾ സാധ്യമാകാതെ വരുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന്റെ സന്തോഷത്തിലാണ് മാത്യു. കുട്ടികളെ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാൻ സഹായിക്കേണ്ടതും ആവശ്യമാണ്.
നമ്മൾ ഡിഫറെന്റ് തിങ്സ് ആൻഡ് ചൈൽഡ് വിൽ ലെറ്റ് ഹർ മേക്ക് എ ഡിസിഷൻ ആസ് ടു വിച്ച് വൺ ഷീ ലൈക്ക് ആൻഡ് ഷീ റിയലി ലവ്ഡ് ദിസ്. സോ ഷീസ് ബിക്കം വെരി സീരിയസ് ആൻഡ് ഹെൻസ് വി ഹാവ് സ്റ്റോപ്ഡ് ലോട്ട് ഓഫ് ദി അദർ തിങ്സ് ആൻഡ് നൗ ഷീസ് ഓൺലി ഫോക്കസിംഗ് ഓൺ ദിസ് ആൻഡ് ഷീസ് റിയലി കമ്മിറ്റഡ് ടു ദിസ്.
ചില സന്ദർഭങ്ങളിൽ കുട്ടികളെ പരിപാടികൾക്കായി കൊണ്ടുപോകുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് മാത്യു ചൂണ്ടിക്കാട്ടുന്നു.
I think the other thing is as when they are young, as parents we need to push. So it's hard work because there are a lot of times when there are, like, you know, my daughter would say that she's tired or, you know, you have a late night party and she can't wake up. So as parents we have to make sure we wake up and push them and get there and discipline them. Take them for trap practice because nammal padakkina inna poyilengil kuzhappilla ennu varan thodangumbum then you start avarkum adanusarichu they are disciplined boom. So if you want to take them to, like, my daughter now goes to the sub junior and state championships, so that takes a lot of effort.
അപ്പൊ ഒരു പേരന്റ്സിന് ഒരു ചെറിയ രീതിയിൽ ഒരു പ്രഷർ ഉണ്ടാവും പറയാല്ലോ. ഇത്
കുറച്ചല്ല, കുറച്ച് നല്ല പ്രഷർ ഫൈനാൻഷ്യലി ആസ് വെൽ ആസ് ടൈം കമ്മിറ്റ്മെന്റ്. നമ്മൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ചെയ്യണം. അപ്പൊ നമ്മള് വർക്കിംഗ് കപ്പിൾസ് ആണെങ്കിൽ മൺഡേ ഫ്രൈഡേ ആസ് എവരി വൺ നോസ് വി ആർ ഓൾ ബിസി. And then when you come back, ആകെ കിട്ടുന്ന രണ്ടു ദിവസം. സോ വീട്ടിൽ 1000 പണികൾ ഉണ്ടാവും, അതിന്റെ ഇടയ്ക്കാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് പ്രഷർ, ഇറ്റ്സ് നോട്ട് ലിറ്റിൽ പ്രഷർ.
ഇനി മൂന്ന് കുട്ടികളുടെ മാതാവായ അഡലൈഡിലുള്ള സുജിത മേനോൻ.
ഞങ്ങള് ഇൻ ടോട്ടൽ 5 പേരാണ്. എനിക്ക് 3 കുട്ടികളാണ്. മൂത്തത് 10 വയസ്സ് പെൺകുട്ടിയാണ്. രണ്ടാമത്തത് 4 വയസ്സ്, ഇപ്പോഴും ചൈൽഡ് കെയറിലാണ് കിൻഡിയില്. മൂന്നാമത്തെ ചെക്ക് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. ആസ് ഓഫ് നൗ കറന്റ്ലി വരും എന്റെ രണ്ട് കുട്ടികളെ ആക്ടിവിറ്റീസിന് പോവാറുള്ളൂ, മകളും രണ്ടാമത്തെ മകനും. മകൾക്ക് എങ്ങനെയാ വെച്ചാ അവൾക്ക് സാറ്റർഡേ സൺഡേ ആണ് എപ്പോഴും പ്രോഗ്രാം, സ്പോർട്സും ഡാൻസും അങ്ങനെ കാര്യങ്ങള്. അപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ, രണ്ട് കുട്ടികളെ ഇടുമ്പോ അത് അതിൻ്റെതായ ഇതിൽ വെക്കും. പറഞ്ഞാൽ കൂടുതൽ പ്രഷറോ കൂടുതൽ സമയം കിട്ടാതെയോ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ അതിൻ്റെതായ ഇന്റർവെൽസ് നോക്കിട്ട് വെക്കുക. മെയിൻ ആയിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ വീക്കെൻഡ്സിന്റെ മാത്രമാണ്.
സമയത്തിന്റേതായ സമ്മർദ്ദങ്ങളെക്കാൾ കൂടുതൽ പണച്ചിലവിന്റെ കാര്യമാണ് സുജിത മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്.
ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഓഫ് നൗ ഇതുവരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ബുദ്ധിമുട്ട് ആകെ ഞങ്ങൾക്ക് എപ്പോഴാ തോന്നിയത് വെച്ചാൽ ചില സമയത്ത് ക്ലാഷ് ആവും. ഇപ്പൊ ഫോർ സം റീസൺ ഒരു വീക്കെൻഡ് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ റീ ഷെഡ്യൂൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ചിലപ്പോ വല്ല ടൈമിംഗ് ക്ലാഷ് ആകുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ, ഓക്കെ ഞാൻ ഇവിടേക്ക് പോവാം, എന്റെ ഹസ്ബൻഡ് പോയി, ഓക്കെ നിങ്ങൾ ഇവിടേക്ക് പൊക്കോളൂ. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾക്ക് ഇതുവരെ പ്രഷർ ഉള്ളൂ. പിന്നെ മണി വൈസ് നിങ്ങൾ എന്തിലിട്ടാലും ആ സംഗതി ഇല്ലാണ്ട് നമുക്ക് കുട്ടികളെ എവിടെയും ഇടാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും പഠിക്കാനും പറ്റില്ല. ചിലതിൽ ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. ബട്ട് പറയില്ലേ, ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അപ്പൊ അതിനേതായിട്ട് ഞങ്ങൾ ആ സമയം മാറ്റി വെച്ച് കൊടുക്കും കുട്ടികൾക്ക്. കാരണം അവരാണ് ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീപ്പിൾ. അപ്പൊ അവർക്ക് എന്താ ഇഷ്ടച്ചാ അത് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മുടേതായത് അത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കും ഞങ്ങൾ.
ശരാശരി മാതാപിതാക്കൾ വിവിധ പരിപാടികൾക്കായി $2,180 ഓരോ വർഷവും ചിലവിടുന്നു എന്നാണ് പഠനം പറയുന്നത്. $7,000+ ചിലവിടുന്നവരുമുണ്ട്. സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ചെറുപ്രായത്തിൽ തങ്ങൾക്ക് ലഭിക്കാത്ത അവസരങ്ങൾ ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നാണ് സുജിത പറയുന്നത്. ഇത്തരത്തിൽ മാതാപിതാക്കൾ കുട്ടികൾക്കായി ഓരോ ആഴ്ചയും സമയവും പണവും ചിലവിടുന്നതിനെക്കുറിച്ച് പുറത്തുവന്നിട്ടുള്ള സർവേയെക്കുറിച്ച് മെൽബണിൽ സൈക്കോളജിസ്റ്റായ ജോഡി സെബാസ്റ്റ്യനുമായി ഞാൻ സംസാരിച്ചു. ശ്രീ ജോഡി സെബാസ്റ്റ്യൻ, മാതാപിതാക്കൾ കുട്ടികളെ ഓസ്ട്രേലിയയിൽ പതിവായി എല്ലാ ആഴ്ചയും പലതരത്തിലുള്ള വിനോദ പരിപാടികൾക്കും കലാപരിപാടികൾക്കും ചേർക്കാറുണ്ട്. ഇത് അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിന് കാരണമാകുന്നു പലരിലും എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ, എന്താണ് അതിൽ പറയുന്നത്?
തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. അതിൽ ഇതൊരു 1000 പേരൻസിൽ നടത്തിയ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് ആണ്. അപ്പം അതിൽ ഈ പറഞ്ഞതുപോലെ കാണുന്നത് പേരൻസ് മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ആഴ്ചകളിൽ വളരെ കൂടുതൽ മണിക്കൂറുകൾ കുട്ടികളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റ് കലാപരമായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദം, സ്ട്രെസ്, അതുപോലെ തന്നെ അവരുടെ സമയം, മെയിനായിട്ടും ഇതിൻ്റെ എക്സ്പെൻസും അതിൻ്റെ ടൈമും ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും മാതാപിതാക്കൾ അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ഇടപെടുമ്പോഴേക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴേക്കും അവരുടെ ഫാമിലി ടൈം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ മാറ്റി വെച്ച് കഴിയുമ്പോൾ മറ്റ് ഹോളിഡേയ്സിനുള്ള ബജറ്റ് കുറയുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ മറ്റ് പേരൻസിന്റെ സോഷ്യൽ ആക്ടിവിറ്റീസിനുള്ള സമയം കുറയുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കണ്ടത്. എങ്കിലും ഈ സർവേയിൽ പങ്കെടുത്ത കൂടുതലും പേരൻസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇതൊരു പ്രഷറാണ്, ഇതിനകത്ത് സ്ട്രെസ് ഉണ്ട്, എങ്കിലും അവര് ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ്, ദേ എൻജോയ് ദയർ ടൈം വിത്ത് യുവർ വിത്ത് ദയർ ചിൽഡ്രൻ, ദേ എൻജോയ് സീയിങ് ദർ ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സ്പോർട്സ് ആൻഡ് ദേ എൻജോയ് ദ ടൈം ദേ സ്പെൻഡ് ഈവൻ ടു
അപ്പോൾ സമ്മർദ്ദം ഉണ്ടെങ്കിലും അതൊരു സന്തോഷമുള്ള കാര്യമായിട്ട് മാതാപിതാക്കൾ എടുക്കുന്നത് കൊണ്ട് അതൊരു കുഴപ്പമായിട്ട് കാണുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്?
കൂടുതലും പേരൻസ്, പക്ഷെ കുറെ പേരൻസ് ഇതൊരു പ്രഷറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത്തരം പ്രഷർ എങ്ങനെയാണ് ഒരു മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണോ, അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു എത്ര മണിക്കൂർ ഒരാഴ്ചയിൽ ചിലവിടണം, അങ്ങനെ ഒരു കണക്ക് കുട്ടികളുടെ കാര്യത്തിൽ സ്കൂൾ ശേഷമുള്ള ഒരു സമയത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കണക്കിലാക്കുക?
ഇതിനകത്ത് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചയിൽ 20 മണിക്കൂർ വരെ ചെലവഴിക്കുന്ന പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട്. പക്ഷെ ഒരു ആവറേജ് ഈ സർവേയിൽ പങ്കെടുത്തവരുടെ ഒരു ആവറേജ് കണക്കിൽ പറയുന്നത് വീക്ക് ഡേയ്സിൽ അപ് ടു 8 hours ആൻഡ് വീക്കെൻഡ്സിൽ അപ് ടു 7 അത്രയും സമയം ഇവർ ചെലവഴിക്കുന്നുണ്ടെന്നാണ് സർവേയിൽ കാണിക്കുന്നത്. ഇനി ഇത് കൂടുതൽ പ്രഷറായിട്ട് തോന്നുന്ന പേരൻസ് എനിക്ക് തോന്നുന്നു അവര് ഇതിനെക്കുറിച്ച് ഒന്ന് കുട്ടികളുമായിട്ട് ഒന്ന് ഇരുന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ഇൻട്രസ്റ്റ്, ഇത് രണ്ടും യോജിക്കാത്ത സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ പേരൻസിന് കൂടുതൽ ഈ പ്രഷർ ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ പേരൻസും കുട്ടികളും ഇത് എൻജോയ് ചെയ്യാതെ വരുന്നതും. അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും അവരൊന്നുകൂടെ ഒന്ന് ഒന്നിച്ചിരുന്ന് കുട്ടികളുടെ താല്പര്യം, ഏത് സ്പോർട്സ് ആണ് അവർക്ക് ഇൻട്രസ്റ്റ്, എത്ര എണ്ണത്തിൽ പോകണം, എത്ര സമയം വരെ അവർക്ക് ചെലവഴിക്കണം, അതുപോലെ തന്നെ പേരൻസിന് പേരൻസിന്റെ ടൈമും അല്ലെങ്കിൽ എക്സ്പെൻസും ഇതൊക്കെ കുട്ടികളുമായിട്ട് പങ്കുവച്ചിട്ട് ഒരു കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രയും ഒരു ടൈം ലിമിറ്റിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ഓൾ ഇറ്റ് കംസ് ഡൗൺ ടു ദ പേരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ചിൽഡ്രൻസ് ഇൻട്രസ്റ്റ്.
കുട്ടികൾക്കും ഇതൊരു പരിധിവരെ സമ്മർദ്ദമാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട് ഇതില്. അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്താണുള്ളത്?
അതില് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ഇപ്പം മറ്റുള്ളവരുടെ കുട്ടികൾ ഒരു സ്പോർട്സിന് പോകുന്നു, അതുകൊണ്ട് എന്റെ കുട്ടിയെയും അതിനേക്ക് വിടണം, അങ്ങനെയുള്ള ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇത് പ്രഷറായിട്ട് തോന്നാം. പക്ഷേ സാധാരണ നമ്മൾ കുട്ടികളെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്പോർട്സിൽ ട്രൈ ചെയ്യും, എന്നിട്ട് കുട്ടികൾക്ക് താല്പര്യമുള്ള സ്പോർട്സിൽ നിലനിർത്തും, അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികളത് എൻജോയ് ചെയ്യാനാണ് സാധ്യത, കാരണം നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റിനാണല്ലോ അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്.
ഇപ്പോൾ ഇനി നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഇതിന് വളരെയധികം സമയം ശനി ഞായറും അല്ലാത്ത ദിവസമൊക്കെ ഇതിനായിട്ട് പോകുന്നതായിട്ട് മാതാപിതാക്കൾ പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു കുട്ടിയുടെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് പറയാൻ സാധിക്കും? പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഇതിൽ ആവശ്യമായിട്ടുള്ളതാണോ?
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ അതെ ഓസ്ട്രേലിയൻ സാഹചര്യം കൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ ഇത്രയും സമയം കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത് അവരുടെ ഫ്യൂച്ചറിൽ അവർക്കൊരു ലിഷർ ടൈമിൽ നമ്മളൊരു ഒരു ആക്ടിവിറ്റി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അവർക്ക് ലേറ്റർ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്പെയർ ടൈം അല്ലെങ്കിൽ ലിഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും അത് അവരെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ നമ്മള് കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിനകത്ത് ഒരുപാട് സമയം കളയുന്നു, അങ്ങനെയുള്ള ചില പരാതികൾ ചില പേരൻസ് ഈ സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്, കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിരളമായിട്ട് കിട്ടുന്ന കുട്ടികളുമായിട്ട് കിട്ടുന്ന ഒരു പേഴ്സണൽ ടൈമാണ്, ഒരു 1-to-1 ടൈമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കുട്ടികളുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാന് അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ചർച്ച ചെയ്യാൻ, അവരുടെ സ്കൂളിലെ പ്രശ്നങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ പല കാര്യങ്ങളിലും മോട്ടിവേറ്റ് ചെയ്യാന്, പഠനത്തിലും സ്പോർട്സിലും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പേഴ്സണൽ ടൈം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് കാറിനുള്ളിൽ കിട്ടുന്ന സമയം, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അതിന്റെ ഒരു ഈ ഒരു സമ്മർദ്ദം എന്ന് ഈ റിപ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു രീതി അതൊരു വളരെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമല്ലെന്ന് തന്നെയാണ് ശ്രീ ജോഡി സെബാസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത്. മാതാപിതാക്കൾ അതിനെ ഒരു സന്തോഷത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമായിട്ട് മനസ്സിലാക്കുന്നു.
തീർച്ചയായിട്ടും ഇതിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുമ്പോൾ ടൈറ്റിൽ വായിച്ചാൽ നമുക്ക് തോന്നും ഇതൊരു സമ്മർദ്ദമാണ് എന്ന്. പക്ഷേ നമുക്ക് സർവേ റിസൾട്ട് നോക്കുമ്പോൾ കാണുന്നത് ഭൂരിപക്ഷം മാതാപിതാക്കളും ആ ഒരു സമ്മർദ്ദം എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ കുറച്ച് പേരൻസും ഞാൻ ഈ പറഞ്ഞതുപോലെ അവർക്കതൊരു സമ്മർദ്ദമായിട്ട് തന്നെ തോന്നുന്നു. അങ്ങനെയുള്ള പേരൻസ് തീർച്ചയായിട്ടും അവരുടെ കുട്ടികളുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഏത് സ്പോർട്സ് ആണ് അല്ലെങ്കിൽ ഏത് ലൈനിലാണ് അവർ പോകേണ്ടത്, എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യണം, ഏത് ആക്ടിവിറ്റി സ്പെൻഡ് ചെയ്യണം എത്രമാത്രം പൈസ മാതാപിതാക്കൾക്ക് മുടക്കാൻ പറ്റും, എത്രമാത്രം സമയം മുടക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് ചർച്ച ചെയ്ത് അതിൽ സമയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സമയം കുറച്ചിട്ട് അൾട്ടിമേറ്റ്ലി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഏതാണോ ആ ഒരു ലെവലിലേക്ക് വരണം, അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
വളരെ നന്ദി ശ്രീ ജോഡി സെബാസ്റ്റ്യൻ, SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്.
താങ്ക് യു വെരി മച്ച്.